2020 ഏപ്രിൽ 9 വ്യാഴാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ 5 പേജിൽ നിന്ന് കണക്കിലെ ഇന്ദ്രജാലം. മുൻ ഡെപ്യൂട്ടി സ്പീക്കറും KPCC ജനറൽ സെക്രട്ടറിയുമായ പാലോട് രവി എഴുതിയ ലേഖനം. പട്ടം താണുപ്പിള്ള കഴിഞ്ഞാൽ സാർ എന്ന വിശേഷണം സ്ഥിരമായി പതിഞ്ഞ അധികം പേർ കേരള രാഷ്ട്രീയത്തിലില്ല. ഒരു ദിവസം പോലും അധ്യാപകനായിരുന്നിട്ടില്ലെങ്കിലും നിയമസഭയിലും രാഷ്ട്രീയത്തിലും പല തലമുറകളുടെ ഗുരുവും പാഠശാലയുമായിരുന്നു മാണി സാർ. 1991 ഞാൻ ആദ്യം നിയമസഭയിലെത്തുമ്പോൾ മറ്റു പലർക്കും എന്ന പോലെ എനിക്കും പല കാര്യങ്ങളിലും ഗുരുവായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് സഭാ നടപടികൾ, സഭാ മര്യാദകൾ, പെരുമാറ്റച്ചട്ടം, സമയനിഷ്ഠ, പ്രതിപക്ഷ ബഹുമാനം, ഗൃഹപാഠം എന്നിങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് ഒരു തുടക്കക്കാരന് പഠിക്കാൻ പലതുമുണ്ടായിരുന്നു. മാണി സാർ അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ ചർച്ചകളിൽ പങ്കെടുക്കാൻ ഒട്ടേറെ തവണ അവസരം കിട്ടിയിട്ടുണ്ട്. ആദ്യമൊക്കെ അല്പം പരിഭ്രമമുണ്ടായിരുന്നു. അത്രയ്ക്ക് ഗഹനവും സമഗ്രവുമായിരുന്നു മാണി സാറിന്റെ ഓരോ ബഡ്ജറ്റും. തയ്യാറെടുപ്പിന്റെ ഭാഗമായി 1-2 തവണ അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കണ്ടു. ചില കാര്യങ്ങളിൽ സംശയം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം മേശവലിപ്പ് തുറന്ന് കുറെ ചിറ്റുബുക്കുകൾ പുറത്തെടുത്തു. ഒരു മാന്ത്രികന്റെ വിരൽ വേഗത്തിൽ അതിൽ 1-2 എണ്ണം എനിക്കു നേരെ നീട്ടി. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഞാൻ ഉന്നയിച്ച സംശയങ്ങളുടെ വിശദമായ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും സ്വന്തം കൈപ്പടയിൽ എഴുതിയ കുറിപ്പുകൾ, മനസ്സുപോലെ തന്നെ വലിയ അക്ഷരങ്ങളിൽ വ്യക്തമായി എഴുതിയ വിശദീകരണങ്ങൾ, എത്രമാത്രം ഗൃഹപാഠം ചെയ്താണ് അദ്ദേഹം ബഡ്ജറ്റ് തയ്യാറാക്കിയിരുന്നതെന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സഭയിൽ മാണി സാറിന്റെ പ്രസംഗം കഴിയുമ്പോൾ എതിർചേരിയിലെ ചില അംഗങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കുറിപ്പുകൾ കൈക്കലാക്കാൻ അടുത്തുകൂടുന്നത് കണ്ടിട്ടുണ്ട്. നിയമസഭാ ലൈബ്രറി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് മാണി സാറാണെന്ന് ലൈബ്രേറിയൻ ഒരിക്കൽ പറഞ്ഞതും ഓർക്കുന്നു. മാണി സാറിന്റെ വിവാദമായ 13-ാം ബഡ്ജറ്റ് അവതരണ വേളയിൽ നിയമസഭയുടെ പ്രതിപക്ഷ പ്രക്ഷോഭത്തിനിടയിലും അക്ഷോഭിനായി അന്തസ്സു കൈവിടാതെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തന്റെ ഭരണഘടനാ ചുമതല നിർവഹിക്കാൻ അദ്ദേഹം നടത്തിയ തയ്യാറെടുപ്പുകൾ നേരിൽ കാണാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ രൂപീകരണം മുതൽ തുടർച്ചയായി 13 തവണ തിരഞ്ഞെടുക്കപ്പെടുക, ഇടവേളയില്ലാതെ 1/2 നൂറ്റാണ്ടിലധികം കാലം ഒരേ മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിക്കുക, 13 തവണ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക, 13 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച് രാജ്യത്തിനെ തന്നെ ബഡ്ജറ്റ് ചരിത്രത്തിൽ ഇടം പിടിക്കുക, മന്ത്രിയായ കാലയളവിലെല്ലാം മറ്റു വകുപ്പുകൾക്കൊപ്പം നിയമവകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുക, ഇതിനെല്ലാം പുറമെ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായി പ്രവർത്തിച്ചതിന്റെ റെക്കോർഡും. കേരളത്തിലെ ഫ്രെഡറിസർ എന്ന് പിണറായി വിജയൻ മാണി സാറിനെ വിശേഷിപ്പിച്ചത് ഓർക്കുന്നു. 1962 മുതൽ ഒരേ മണ്ഡലത്തിൽ ജയിച്ച് ഇപ്പോഴും അമേരിക്കൻ സെനറ്റിൽ അംഗമായിരിക്കുന്ന റിസർ മാത്രമേയുള്ളൂ പാർലമെന്ററി ചരിത്രത്തിൽ മാണി സാറിനെ മറികടന്ന ജനപ്രതിനിധി. കേരളത്തിന്റെ വികസനത്തിന് സ്ഥായിയായ സംഭാവനകൾ നൽകിയ അനേകം പദ്ധതികൾ മാണി ബഡ്ജറ്റുകളിലൂടെ രൂപം കൊണ്ടവയാണ്. ധനവകുപ്പിനു പുറമെ നിയമം, ആഭ്യന്തരം, തുറമുഖം, റവന്യൂ, ജലസേചനം, ഭവന നിർമ്മാണം, നഗരകാര്യം എന്നിങ്ങനെ പ്രധാനപ്പെട്ട ഒട്ടേറെ വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റുകളുടെ ചരിത്രത്തിൽ രസകരമായ ഒരു അധ്യായം കൂടിയുണ്ട്. മന്ത്രി മാണിയുടെ നിയമസഭാ ജീവിതത്തിൽ ആദ്യമായി ഒരു മിച്ച ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനെ ചൊല്ലിയുണ്ടായ വിവാദമായിരുന്നു അത്. 1985-86 വർഷമാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി നിയമസഭയിൽ ഒരു മിച്ച ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടത്. ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമാകാം. 166 കോടി രൂപയുടെ മിച്ച ബഡ്ജറ്റായിരുന്നു അത്. ജനാർദ്ദൻ പൂജാരിയായിരുന്നു കേന്ദ്ര ധനമന്ത്രി. മിച്ച ബഡ്ജറ്റ് എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതവും സംശയവും. ആ സംശയം പത്രങ്ങളിൽ സ്ഥാനം പിടിച്ചു. മിച്ച ബഡ്ജറ്റിനെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ മുഖ്യമന്ത്രി കരുണാകരനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മിച്ചവുമാകാം കമ്മിയുമാകാം. നിയമസഭയിൽ ബഹളമായി. 2 ദിവസം കൊണ്ട് പത്രങ്ങൾ മിച്ച ബഡ്ജറ്റിനെ കമ്മിയാക്കി. റിസർവ് ബാങ്ക് ഗവർണർ, കേന്ദ്ര ധനമന്ത്രി എന്നിവർക്ക് മാണി സാർ കത്തെഴുതി. സംസ്ഥാനത്തെ ട്രഷറി സേവിംഗ്സിനെ പറ്റി ആധികാരിക വിവരങ്ങൾ റിസർവ് ബാങ്കിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മിച്ച ബഡ്ജറ്റാണെന്ന് സാക്ഷ്യപ്പെടുത്തി RBI ഗവർണർ മറുപടി അയച്ചു. അതുമായി മാണി സാർ സഭയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു പ്രതിപക്ഷ MLA പ്രസംഗിക്കുകയാണ്. മാണിയുടേത് കള്ള ബഡ്ജറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. MLA പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ മാണി സാർ എണീറ്റ് RBI ഗവർണറുടെ കത്ത് നാടകീയമായി മേശപ്പുറത്ത് വെച്ചു. അവതരിപ്പിച്ചത് 166 കോടി രൂപയുടെ മിച്ച ബഡ്ജറ്റാണെന്ന വസ്തുത അതോടെ സ്ഥാപിക്കാനായി. അതുവരെ വിമർശിച്ചിരുന്ന ചില മാധ്യമ പ്രവർത്തകർ മാണി മാജിക് എന്നാണ് അന്ന് അതിനെ വിശേഷിപ്പിച്ചത്. വരവ് ചെലവ് കണക്കുകളുടെയും പദ്ധതികളുടെയും പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയിരുന്ന വിരസമായ ബഡ്ജറ്റ് പ്രസംഗത്തെ കലയും സാഹിത്യവും സംസ്കാരവും നർമ്മവുമെല്ലാം കലർത്തി ഇന്നത്തെ നിലയിലാക്കിയത് മാണിസാറാണ്. 1967 ഗവർണറുടെ നയപ്രഖ്യാപനത്തെ എതിർത്തും കർഷക സമൂഹത്തോടുള്ള അവഗണനയ്ക്കെതിരെ ആഞ്ഞടിച്ചുമായിരുന്നു നിയമസഭയിൽ മാണിസാറിന്റെ കന്നി പ്രസംഗം. അന്ത്യം വരെ അദ്ദേഹം കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വേണ്ടി ശബ്ദിച്ചു, പ്രവർത്തിച്ചു. അവർക്കു വേണ്ടി ഒരു പ്രത്യയ ശാസ്ത്രമുണ്ടാക്കി തന്റെ പാർട്ടിക്ക് അദ്ദേഹം ദിശാബോധം നൽകി.